അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 25. ഗവർണറായതിനു 3 മാസങ്ങൾക്കു ശേഷം ഫെസ്തോസ് കൈസരിയയിൽ നിന്നും യെരുശലേമിലേക്കു പോയി. മഹാപുരോഹിതരും യഹൂദാ നേതാക്കളും പൗലോസിനെതിരെ ഫെസ്തോസിനു മുന്നിൽ ആരോപണമുന്നയിച്ചു. തങ്ങൾക്കായി എന്തെങ്കിലും ചെയ്യാൻ അവർ ഫെസ്തോസിനോട് അഭ്യർത്ഥിച്ചു. പൗലോസിനെ യെരുശലേമിലേക്ക് മടക്കി അയക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. മാർഗമധ്യേ പൗലോസിനെ പതിയിരുന്നു വധിക്കാനായിരുന്നു അവരുടെ പരിപാടി. എന്നാൽ ഫെസ്തോസ് മറുപടി പറഞ്ഞു:
ഇല്ല, പൗലോസിനെ കൈസരിയിൽ തന്നെ താമസിപ്പിക്കും. ഞാൻ നേരിട്ട് കൈസരിയിൽ ഉടൻ പോകും. നിങ്ങളുടെ നേതാക്കൾ ചിലർ എന്റെ കൂടെ വന്ന് ഇയാൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റാരോപണം നടത്തട്ടെ.
ഫെസ്തോസ് 8-10 ദിവസങ്ങൾ കൂടി യെരുശലേമിൽ തങ്ങി. എന്നിട്ടവൻ കൈസരിയയിലേക്ക് മടങ്ങി. പിറ്റേന്ന് പൗലോസിനെ തന്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ഫെസ്തോസ് ഭടന്മാരോട് കൽപ്പിച്ചു. ഫെസ്തോസ് നീതിപീഠത്തിലിരുന്നു. പൗലോസ് മുറിയിലേക്ക് വന്നു. യെരുശലേമിൽ നിന്നും വന്ന യഹൂദർ അവന് ചുറ്റും കൂടി. പൗലോസ് വളരെ ഗൗരവമായ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെന്നവർ ആരോപിച്ചു. എന്നാൽ അവയിൽ ഒന്നുപോലും തെളിയിക്കാൻ അവർക്കായില്ല. തന്റെ ന്യായവാദം പൗലോസ് ഇങ്ങനെയാണ് അവതരിപ്പിച്ചത്:
ഞാൻ യഹൂദ ന്യായപ്രമാണത്തിനോ ദൈവാലയത്തിനോ കൈസറിനോ എതിരായി ഒരു തെറ്റും ചെയ്തിട്ടില്ല.
എന്നാൽ ഫെസ്തോസ് യഹൂദരുടെ പക്ഷമായിരുന്നു. അതിനാൽ അയാൾ പൗലോസിനോട് ചോദിച്ചു:
നിനക്ക് യെരുശലേമിലേക്ക് പോകണോ? അവിടെ ഞാൻ നിന്റെ ന്യായവിധി നടത്തണമോ?
പൗലോസ് പറഞ്ഞു:
കൈസറിന്റെ ന്യായപീഠത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ വിധിക്കപ്പെടേണ്ടത്. ഞാൻ യഹൂദർക്കെതിരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന സത്യം അങ്ങയ്ക്ക് നന്നായി അറിയാവുന്നതാണ്. ഞാൻ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന പ്രകാരം വധശിക്ഷയ്ക്ക് വിധേയനാകാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്കതിൽ നിന്നും ഒഴിഞ്ഞുമാറാനാവില്ല. എന്നാൽ ഈ ആരോപണങ്ങൾ സത്യമല്ലെങ്കിൽ എന്നെ ഈ യഹൂദർ കൊറ്റിക്കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. കൈസർ എന്റെ മേൽ വിചാരണ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം.
ഫെസ്തോസ് തന്റെ ഉപദേഷ്ടാക്കളുമായി ഇത് ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു:
കൈസറിന്റെ അടുത്ത് വിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ നീ അവിടേക്ക് തന്നെ പോവുക.
ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പാരാജാവും ബെർണിക്കയും കൈസരിയയിൽ ഫെസ്തോസിനെ സന്ദർശിക്കാനെത്തി. അവരവിടെ വളരെ ദിവസങ്ങൾ തങ്ങി. ഫെസ്തോസ് രാജാവിനോട് പൗലോസിന്റെ കാര്യം പറഞ്ഞു:
ഫെലിക്സ് തടവറയിലിട്ട ഒരാൾ ഇവിടെയുണ്ട്. ഞാൻ യെരുശലേമിലേക്ക് പോയപ്പോൾ അവിടെയുള്ള മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും അവനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ മറുപടി പറഞ്ഞു: ഒരാളിൽ തെറ്റുകൾ ആരോപിക്കപ്പെട്ടാൽ അയാളുടെ മേൽ വിധിക്കുന്നതിന് മറ്റുള്ളവരെ ഏൽപ്പിക്കുക റോമാക്കാരുടെ പതിവല്ല. ആദ്യം ആരോപണം നടത്തുന്നവനുമായി അയാൾ മുഖാമുഖം വാദിക്കണം. അതിനുശേഷം അവന് സ്വന്തം ന്യായങ്ങൾ നിരത്താൻ അവസരം കൊടുക്കണം. അതിനാൽ ഈ യഹൂദർ വിചാരണ നടത്തുന്നതിന് ഇവിടെ കൈസരിയിലെത്തി. ഞാൻ സമയം പാഴാക്കിയുമില്ല. പിറ്റേന്ന് ഞാൻ ന്യായാസനത്തിലിരുന്ന് അയാളെ കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. യഹൂദർ എഴുന്നേറ്റ് നിന്ന് അവനിൽ കുറ്റാരോപണം നടത്തി. എന്നാൽ അത്ര മോശമായ കുറ്റങ്ങളൊന്നും അവർ ആരോപിച്ചില്ല. അവരങ്ങനെ ചെയ്യുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. അവർ പറഞ്ഞ തർക്കങ്ങൾ അവരുടെ മതത്തെയും യേശു എന്ന ഒരുവനെയും മാത്രം പറ്റിയായിരുന്നു. യേശു മരിച്ചു, പക്ഷേ പൗലോസ് പറയുന്നു അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന്. ഈ കാര്യത്തെപ്പറ്റി എനിക്കധികമൊന്നും അറിവില്ലാത്തതിനാൽ ഞാൻ പിന്നെ അധികം ചോദ്യം ചെയ്തില്ല. എങ്കിലും ഞാൻ പൗലോസിനോട് ചോദിച്ചു:
നിനക്ക് യെരുശലേമിലേക്ക് പോയി അവിടെ വെച്ച് ഈ കാര്യങ്ങളെപ്പറ്റി വിധിക്കപ്പെടണമെന്നുണ്ടോ?
എന്നാൽ കൈസരിയിൽ തന്നെ സൂക്ഷിക്കപ്പെടണമെന്നായിരുന്നു അവന്റെ അഭ്യർത്ഥന. ചക്രവർത്തിയുടെ തീരുമാനമായിരുന്നു അവൻ ആവശ്യപ്പെടുന്നത്. അതിനാൽ റോമയിൽ കൈസറിന്റെ സമക്ഷത്തേക്ക് അവനെ എനിക്കയക്കാൻ കഴിയും വരെ അവനെ തടവിൽ സൂക്ഷിക്കുവാൻ ഞാൻ ഉത്തരവിട്ടു.
അഗ്രിപ്പ ഫെസ്തോസിനോട് പറഞ്ഞു:
എനിക്ക് അയാളുടെ വാക്കുകൾ കേൾക്കാൻ താൽപ്പര്യമുണ്ട്.
ഫെസ്തോസ് പറഞ്ഞു:
നാളെയാകട്ടെ, അങ്ങേക്കവനെ ശ്രവിക്കാം.
പിറ്റേന്ന് അഗ്രിപ്പായും ബെർണിക്കയും പ്രത്യക്ഷപ്പെട്ടു. അവൻ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരെ പോലെ വസ്ത്രം ധരിക്കുകയും നടക്കുകയും ചെയ്തിരുന്നു. അഗ്രിപ്പായും ബെർണിക്കയും ശതാധിപന്മാരും കൈസരിയയിലെ മുഖ്യന്മാരും ന്യായാസന മുറിയിലേക്ക് കയറി. പൗലോസിനെ അകത്തേക്ക് കൊണ്ടുവരാൻ ഫെസ്തോസ് ഭടന്മാരോട് കൽപ്പിച്ചു. ഫെസ്തോസ് പറഞ്ഞു,
അഗ്രിപ്പാ രാജാവും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ മനുഷ്യനെ നോക്കിയാലും ഇവിടെയും യെരുശലേമിലുമുള്ള എല്ലാ യഹൂദരും ഇയാളെപ്പറ്റി എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അവനെ കൊല്ലണമെന്ന് വിളിച്ചു കൂവി. എന്നാൽ അവനിൽ തെറ്റൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ കൊല്ലാൻ ഉത്തരവിടാൻ ഞാനൊരു കാരണവും കാണുന്നില്ല. പക്ഷേ കൈസർ തന്റെ ന്യായവിധി നടത്തണമെന്നും അവൻ ആവശ്യപ്പെട്ടു. അതിനാൽ അവനെ റോമിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഇയാളെക്കുറിച്ച് കൈസറോട് എന്ത് പറയണമെന്നും സത്യത്തിൽ എനിക്കറിയില്ല. അതിനാൽ ഞാനിവനെ നിങ്ങളുടെ മുമ്പിൽ, പ്രത്യേകിച്ചും അഗ്രിപ്പ രാജാവെ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയ്ക്കിവനെ ചോദ്യം ചെയ്യുവാനും കൈസർക്ക് ഞാൻ കൊടുക്കേണ്ട മറുപടി പറഞ്ഞു തരാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഒരു തടവു പുള്ളിയെ വ്യക്തമായ ആരോപണങ്ങളില്ലാതെ കൈസറുടെ മുന്നിലേക്ക് അയക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാം.